നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ജയ് ചന്ദ്രശേഖർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
ജയ്, എന്തായാലും കോവിഡ് തുടങ്ങിയത് മുതൽ പലതരം സ്കാമുകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ ഇതിൽ ഏറ്റവും പുതിയതാണ് ഫ്ലുബോട്ട് സ്കാം. അപ്പൊ ഈ ഫ്ലുബോട്ട് സ്കാമുമായി ബന്ധപ്പെട്ട് സ്കാം വാച്ചിന് തന്നെ ഏതാണ്ട് 6000 റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സ്കാം വാച്ച് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫ്ലുബോട്ട് സ്കാം എന്ന കാര്യം തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ?
സൽവി, ഫ്ലുബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു നോർമൽ SMS സ്കാം ആണ്. ഇത് നമ്മൾ ആദ്യം കണ്ടത് യൂറോപ്യൻ കൺട്രീസിലാണ്. യൂറോപ്യൻ കൺട്രീസ് അതായത് നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, ഫിൻലൻഡ് അങ്ങനെയുള്ള കൺട്രീസിലെ ഈ വർഷം ആദ്യം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇത് കണ്ടായിരുന്നു. ഇതിന് ഈ ഒരു പേര് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് വരികയാണ്. അപ്പൊ ഫോൺ അത് ഹാക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോണിലേക്കോ മെസ്സേജ് ആയിട്ട് അങ്ങനെ പോകും, അങ്ങനെ ഇൻഫെക്ട് ആയിട്ട് സ്പ്രെഡ് ആയിട്ട് പോകും. അപ്പൊ ഒരു ഫ്ലൂ പോലെ ഇത് സ്പ്രെഡ് ആയിട്ട് പോകണം. അതുകൊണ്ടാണ് ഇതിന് ഈ ഫ്ലൂബോട്ട് എന്നുള്ള ഒരു പേര് തന്നെ കിട്ടിയത്.
ഓക്കേ, SMS വഴിയാണ് എത്തുന്നതെന്ന് ജയ് സൂചിപ്പിച്ചു എങ്കിലും ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാവോ, എങ്ങനെയൊക്കെയാണ് ഇത് ആളുകളിലേക്ക് എത്തുന്നത് എന്ന കാര്യം?
ഇതിന്റെ ഒരു നോർമൽ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് കിട്ടുന്ന മെസ്സേജുകളിൽ ഒന്നുകളിൽ ഒക്കെ ഒരു മെസ്സേജിന്റെ പാക്കേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മിസ് കോൾ ഇടും, അപ്പൊ അത് വോയിസ് മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ അതിൽ ക്ലിക്ക് ടു റീഡ് ദ വോയിസ് മെസ്സേജ്, അങ്ങനെ എന്തെങ്കിലും ഒരു ലിങ്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ടിപ്പിക്കലി ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടാണ് ഇത് ആദ്യം യൂസറിന് ലഭിക്കുന്നത്. അപ്പോ അത് മാൽവെയർ ആണെന്നറിയാതെ മിക്ക ആൾക്കാരും അത് ശ്രദ്ധിക്കില്ല. ഇത് ഒരു വേറെ ഒരു ലിങ്ക് ആണ്, അല്ലെങ്കിൽ ഏത് ലിങ്കിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് അവരതിൽ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ഈ മാൽവെയർ നമ്മളെ ഒരു വെബ്സൈറ്റിലേക്ക്, ഇപ്പോൾ ടെലസ്ട്രയോ അല്ലെങ്കിൽ അതേപോലത്തെ ലെജിറ്റിമേറ്റ് വെബ്സൈറ്റിൻ്റെ ഒരു ഫേക്ക് വെബ്സൈറ്റ് അങ്ങനെയുള്ള വെബ്സൈറ്റിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. പിന്നെ ആ ഈ മാൽവെയർ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ മെത്തേഡ്.
അപ്പൊ ഇത്തരത്തിലൊരു ലിങ്ക് അല്ലെങ്കിൽ വോയിസ് മെയിൽ ആയി ഒക്കെ നമുക്ക് മെസ്സേജുകൾ ലഭിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണോ അതോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്?
സോ സാൽവി, ഇപ്പോൾ നമ്മൾ ഈ മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ അത് റീഡ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഓക്കെ, അത് ഇത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണോ അതോ ഇത് ഈ ഫേക്ക് ആയിട്ടുള്ള ഒരു ഇതാണോ എന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു മെസ്സേജ് ലഭിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാക്കായി എന്നതിന് ഒരു അർത്ഥമില്ല. നമ്മളതിൽ ക്ലിക്ക് ചെയ്തു അപ്പോഴാണ് നമ്മളൊരു വേറെ വെബ്സൈറ്റിലേക്ക് അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി അതിൻ്റെ ശ്രദ്ധിക്കാവുന്ന വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പുതിയ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നും കൂടി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അത് വെരിഫൈ ചെയ്യുവാണ് ആദ്യം ചെയ്യുന്നത്. അതായത് നമ്മൾ ഉറപ്പിക്കുവാണ് നമ്മൾ ഈ ഇത് ഇതായിട്ടുണ്ടോ, അതായത് ഹാക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആദ്യം നമ്മൾ നോക്കണം. ആസ് എ പ്രിക്കോഷണറി മെഷർ നമ്മുടെ ഒരു ഇഗ്നോർ, ഡിലീറ്റ് ആൻഡ് റിപ്പോർട്ട്, അങ്ങനെ ഒരു മൂന്ന് ഒരു ഒരു സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കത് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ മെസ്സേജ് വരുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഒരു സ്കാം മെസ്സേജ് ആണെന്നൊരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. രണ്ടാമത് ഇമ്മീഡിയറ്റ്ലി അത് ഡിലീറ്റ് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യാതെ. മൂന്നാമത് ഇപ്പോൾ സ്കാം മാച്ച് പോലുള്ള വെബ്സൈറ്റുകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യുക. അതാണ് ഒരു ഒരു മൂന്ന് സ്റ്റെപ്പ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാവുന്ന മൂന്ന് സ്റ്റെപ്പുകൾ.
ഇപ്പൊ ഇത്തരത്തിലൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ഇത്തരം മെസ്സേജുകൾ വരുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ മെസ്സേജ് സ്കാം ആണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും?
സോ ഈ മെസ്സേജ് ഞാൻ ഇപ്പൊ കുറെ മെസ്സേജുകളുടെ ഒരു സ്ക്രീൻഷോട്ട്സും എല്ലാം ഞാൻ നോക്കിയതിൽ എനിക്ക് മനസ്സിലായത് മിക്കവാറും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഒക്കെ അതിൽ കാണുന്നുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ന്യൂ മെസ്സേജ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നതിൽ തന്നെ അതിൽ NEW എന്നുള്ള എൻ്റെ ഇ ഒന്നും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, അങ്ങനെ പല പല സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും പിന്നെ ലിങ്കുകൾ തന്നെ. ഇപ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ വോയിസ് മെസ്സേജ് നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ optus.com.au അല്ലെങ്കിൽ telstra.com.au അങ്ങനെ ആ ഒരു നമ്മുടെ പ്രൊവൈഡറിൻ്റെ വെബ്സൈറ്റിന് പകരം വേറെ ഏതെങ്കിലും ഒരു റാൻഡം വെബ്സൈറ്റിൻ്റെ അഡ്രസ് ആവും അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോ അതൊക്കെ നമുക്കൊരു ഇമ്മീഡിയറ്റ്ലി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ക്ലിക്ക് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ.
ഇപ്പൊ ഇത് ഇൻസ്റ്റാൾ ആയി എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും?
സോ സാൽവി, ഈ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾഡ് ആപ്പിൻ്റെ ലിസ്റ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിസ് മെസ്സേജിൻ്റെ ഐക്കണുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഒരു ബ്ലൂ കളറിലുള്ള വോയിസ് മെസ്സേജ് ആണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു യെല്ലോ കളറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾ ആയി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കാം ഇത് ഇൻഫെക്റ്റഡ് ആയി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്സിലേക്ക് നമ്മൾ ഉടനെ കിടക്കുന്നത് നല്ലതാണ്. അതായത് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീസെറ്റ് ഫോൺ റീസെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉടനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ.
ഓക്കെ, ഇപ്പം ജയ് പറഞ്ഞല്ലോ ഇതിപ്പോ ഒരു ലിങ്ക് ആണ്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാൽവെയർ ഇൻസ്റ്റാൾ ആകുന്നു, അത് നമ്മുടെ ഡാറ്റ എടുക്കുന്നു അല്ലേ. ഇതാണ് പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത്, ഈ സ്കാം കൊണ്ട് ഇവര് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഡാറ്റയാണ് ഈ ചോരാനുള്ള സാധ്യതയുള്ളത്?
ഓക്കെ, ഇതുവരെയുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് മെയിനായിട്ട് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് അത് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അതായത് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് മെസ്സേജ് പോകുന്നുണ്ടല്ലോ, അങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ കോൺടാക്ട് ലിസ്റ്റ് എന്തായാലും അത് റീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പേർട്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് അവർ നമ്മുടെ ഈ പാസ്വേഡ്സും റീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ഇപ്പം മൊബൈലിൽ ബാങ്കിങ് സോഫ്റ്റ്വെയർ എല്ലാം ഉപയോഗിക്കുമല്ലോ, അപ്പം അതിൻ്റെ പാസ്വേഡൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ കീ സ്ട്രോക്സ് ചിലപ്പോൾ റീഡ് ചെയ്യാൻ പറ്റും. സി ഇറ്റ്സ് ഡിപ്പെൻഡ്സ് റൈറ്റ്. ഇനി ഇപ്പം നമ്മളൊരു ഫോണിൻ്റെ ഫുൾ അക്സസ് കിട്ടി മാൽവെയറിനെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോണിൽ നടക്കുന്ന മിക്ക ഓപ്പറേഷൻസും അവർക്ക് റീഡ് ചെയ്യാം, അവർക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, അത് അത് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇത് റീഡ് ചെയ്യാൻ പറ്റും, മെസ്സേജുകൾ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാനും ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാനും.
ഓക്കെ, ഇനിയിപ്പോ ഈ മെസ്സേജ് വന്നു അബദ്ധവശാൽ ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തു പോയി എന്ന് തന്നെ വിചാരിക്കുക, അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഫോൺ ഇൻഫെക്റ്റഡ് ആകുന്നു, എങ്ങനെയാണ് നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ സാധിക്കുക? നമ്മുടെ ഡാറ്റ ഒരുപക്ഷെ ലീക്കായി പോയിരിക്കാം.
അപ്പോ ഇപ്പൊ ഇൻസ്റ്റാൾ ആയി എന്നിരിക്കട്ടെ, ഇപ്പൊ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാവുന്ന ഒരു കാര്യം ഫോൺ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഫാക്ടറി റീസെറ്റ്. അപ്പോൾ യൂഷ്വൽ കേസിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കറിയില്ലാത്തൊരു ഇതാണ്, ചില സമയത്ത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്തിട്ടുണ്ടാകും, അപ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കൊരു റീസൺ ഉണ്ട് അത് കിട്ടും. ഫാക്ടറി റീസെറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഒരു സേഫ് ആയിട്ടുള്ള രീതി. അത് അതാകുമ്പോൾ നമ്മുടെ എല്ലാ മാൽവെയറും ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസും എല്ലാം പോകും. പക്ഷെ അതിൻ്റെ ഒരു ദോഷവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡാറ്റയും അതിൻ്റെ ഒപ്പം തന്നെ പോകും. അപ്പോൾ നമ്മളെല്ലാവരും ഓൾവേസ് ഒരു ഫോണിൻ്റെ ഡാറ്റ എല്ലാത്തിൻ്റെയും ബാക്കപ്പ് എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും റിക്കവർ ചെയ്യാൻ. മാനുവലി വേണമെങ്കിൽ റിക്കവർ ചെയ്യാം, അത് അല്പം കൂടി ഒരു ടെക്നിക്കൽ നോളജ് ഉള്ള ഒരു യൂസറിനാണ് അത് എപ്പോഴും അതൊരു ഹെൽപ്ഫുൾ ആവുള്ളൂ. കാരണം അറിയില്ലാത്തവർ അത് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന് നമുക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ വേറെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗൂഗിൾ സ്റ്റോറിൽ ഒരു ആൻറ്റിവൈറസ് ഫീച്ചറുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അത് യൂഷ്വലി അത് എല്ലാം അത് ക്ലീൻ ആവും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് സ്കാൻ ചെയ്യും, അത് റിമൂവ് ചെയ്യാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും.
ഇപ്പൊ ഇത്തരത്തിലൊരു മെസ്സേജ് നമുക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോ ഇത് നമ്മുടെ പ്രൊവൈഡറിനെ, ടെലികോം പ്രൊവൈഡറിനെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ?
അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് സൽവി. ഞാൻ ആക്ച്വലി ഇതിനെപ്പറ്റി ഒരു ടെലികോം പ്രൊവൈഡറിനോട് തന്നെ സംസാരിച്ചിരുന്നു, എസ്പെഷ്യലി എനിക്ക് ഇതേപോലെ ഒരു കോള് വന്നതിന് ശേഷം. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ മെസ്സേജ് ലഭിച്ചതിന് ശേഷം നമുക്ക് വേറെ ഫ്രണ്ട്സിനോ വേറെ ആർക്കെങ്കിലും ഈ മെസ്സേജ് പോവുകയാണെങ്കിൽ ഈ ലിങ്ക് നമുക്ക് തരുന്നത് വേറെ ഡിഫറെൻറ്റ് ലിങ്ക് ആണ്. ആ സമയം ഒരു എവറി ടൈം ഇറ്റ്സ് ക്രിയേറ്റ് എ യുണീക്ക് ലിങ്ക്. അപ്പോൾ അവർക്ക് എത്ര മെസ്സേജ്, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ 500 or 600 ആണെങ്കിൽ ഈ പലതരത്തിലുള്ള ലിങ്ക് അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു പ്രൊവൈഡറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ജോബ് അല്ല. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ അത് ഇതിനൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല എന്നാണ് അവരുടെ നമുക്ക് തന്ന ഒരു അഡ്വൈസ്.
ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത്തരം മെസ്സേജുകൾ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഇത് ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊന്ന് വിവരിക്കാമോ?
തീർച്ചയായും. ഇപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു മെസ്സേജ് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കാം വാച്ച് വെബ്സൈറ്റ് എന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു ഫീച്ചറുണ്ട്, നമുക്ക് അവിടെ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ സ്കാം വാച്ചിന് ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതായത് സാൻ എന്നാണ് ആ നെറ്റ്വർക്കിൻ്റെ പേര്. അത് ഈ സ്കാം വാച്ച് വിവിധ സ്റ്റേറ്റുകളിലുള്ള ഏജൻസീസും ഫെഡറൽ ഏജൻസീസും ടെറിട്ടറി ഏജൻസി അങ്ങനെയുള്ള എല്ലാവരുമായിട്ട് അവർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിടത്ത് അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഇൻഫർമേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത് എല്ലാ യൂസർക്കും, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. ബാക്കി ഇപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി അവിടെയുള്ളവർക്കും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. ഇതിനു മുമ്പ് എനിക്ക് ഇതേപോലെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ നമ്മുടെ ടെലികോം പ്രൊവൈഡറിനെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അവർ എനിക്കൊരു അഡ്വൈസ് തന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാം വാച്ച് ആണ് ബൈ ഡിഫോൾട്ട് അവരും സജസ്റ്റ് ചെയ്യുന്നത്. നമ്പർ ടു, അവരെന്നോട് സജസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പ് ഉണ്ട് ട്രൂ കോളർ എന്ന് പറയുന്നത്, അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഇത് ഒരു യൂസറിൻ്റെ അടുത്ത്, അതായത് ഏതെങ്കിലും ലോക്കൽ യൂസറാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരണാണോ എന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കോളുകളും മെസ്സേജുകളും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ഒരു പരിധി വരെ നമുക്കിത് അവോയ്ഡ് ചെയ്യാനും പറ്റും. അത് ഒരു ഹെൽപ്ഫുൾ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അത് താല്പര്യമുള്ളവർക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ്.
ഓക്കെ, അതായത് ഈ ട്രൂ കോളർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് തന്നെ ഐഡന്റിഫൈ ചെയ്യും അല്ലേ? ഇത്
കറക്റ്റ്, അതെ അതെ.
ഇപ്പൊ നമ്മൾ അബദ്ധവശാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പോയി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യാവുന്നത്, നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാൻ സാധിക്കും?
നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ടു, ഐഡന്റിറ്റി. ഇപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ഈ കേസിൽ. അവിടെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് idcare.org എന്ന് പറഞ്ഞിട്ടൊരു ഓസ്ട്രേലിയൻ വെബ്സൈറ്റ് ഉണ്ട്. ഇതും ഫ്രീ സർവീസാണ്, ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതിനെ ഇപ്പം നമ്മൾ വെബ്സൈറ്റിലെല്ലാം വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ നമ്പറും പറയാം. ഇറ്റ്സ് 1800-595-160. അപ്പോൾ അവർ അതനുസരിച്ചിട്ട് അവരത് ഏത് സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. മൂന്നാമത്, ഈ കേസിൽ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്. സെ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ID ഉപയോഗിച്ച് അവർ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തു എന്നുണ്ടെങ്കിൽ, കോമൺവെൽത്ത് വിക്ടിംസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സിവിയറിറ്റി അനുസരിച്ച് നമുക്ക് അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ ദ ഫ്യൂച്ചറിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അതിൽ ഹെൽപ്പ് ചെയ്യും. അത് ഇത് ചെയ്യാൻ പറ്റും, അതൊരു ഗ്യാരണ്ടി അല്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു പ്രൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സോ ദർ ഈസ് എ ചാൻസ് ദാറ്റ് നോ നമ്മുടെ ID എടുത്തിട്ട് അവർ ചെയ്തതാണ്. അപ്പോൾ നമുക്കതൊരു ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന അതർ തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യുക ഇമ്മീഡിയറ്റ്ലി. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അങ്ങനെയുള്ള എല്ലാവരെയും നമുക്കൊന്ന് ഇൻഫോം ചെയ്യാം. അങ്ങനെ ഈ ചെറിയ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു ഇമ്മീഡിയറ്റ്ലി ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് തൽക്കാലം അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ജയ് ചന്ദ്രശേഖർ.
താങ്ക് യു സാൽവി, താങ്ക്സ് ഫോർ ഹാവിംഗ് മീ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.